2024 ജൂൺ 23 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. സകലകലാശാലയും വൈസ് ചാൻസലറും ഡോക്ടർ ബി അശോക് എഴുതുന്നു. ജർമ്മൻ ഭാഷയിൽ ചാൻസലർ എന്ന പദത്തിന് ഭരണത്തലവൻ അഥവാ സെക്രട്ടറി എന്നാണ് അർത്ഥം. എന്നാൽ അക്കാദമിക ലോകത്തും സർക്കാരിലെ ശ്രീനികൃത ലോകത്തും ഇന്നിത് വലിയ അധികാരങ്ങളുള്ള ആലങ്കാരിക പദവിയായി ഒട്ടൊക്കെ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പൊതുസേവനത്തിലെ 7 വർഷവും വൈസ് ചാൻസലർ പദവിയിൽ പ്രവർത്തിച്ച പരിചയത്തിൽ പറയട്ടെ. അന്തർദേശീയ തലത്തിലെ മികച്ച സർവകലാശാലകളിലെ വൈസ് ചാൻസലർ പദവിയുമായി നമ്മുടെ വൈസ് ചാൻസലർമാരുടെ ജോലിക്ക് സത്യത്തിൽ ഒരു ബന്ധവുമില്ല. 90% സമയവും സാധാരണഗതിയിൽ കെൽപ്പുള്ള ഒരു സെക്ഷൻ ഓഫീസറും ഇലക്ട്രീഷ്യനും പ്ലംബറും സിവിൽ എഞ്ചിനീയറും കൂടി ചെയ്തു തീർക്കേണ്ട ചുമതലകൾ മാത്രമേ വൈസ് ചാൻസലർമാർക്ക് ഇന്ന് നിർവഹിക്കാനുള്ളൂ. വിദ്യാർത്ഥി സംഖ്യ, ഗവേഷണ പ്രസാദ, സർവകലാശാല റാങ്കിംഗ്, റേറ്റിംഗ് എന്നിവയിലൊക്കെ സർവകലാശാലയെ ശാക്തീകരിക്കുന്നതിലേറെ സർവകലാശാല സമൂഹത്തിന്റെ നല്ലൊരു ഭാഗം തന്നെ ഒരു ഭാഗം ദൈനംദിന ഭരണ ചുമതലയുള്ള ഉദ്യോഗസ്ഥനായി മാത്രമാണ് വി സിയെ കാണുന്നത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ ഭൂരിപക്ഷം പൊതു സർവകലാശാലകൾക്കും മുഴുവൻ സമയ വി സിമാരില്ല. ഈ സ്ഥിതി കുറെ നാൾ തുടരാനും ഇടയുണ്ട്. സർവകലാശാലകളുടെ സമഗ്രമായ പ്ലാനിങ്ങിനും ഭാവിക്കും ഈ സ്ഥിതി നല്ലതുമല്ല. രാജ്യത്തെയും വിദേശത്തെയും മുൻനിര സർവകലാശാലകളോടൊപ്പം ഓടിയെത്താനുള്ള സംസ്ഥാന സർവകലാശാലകളുടെ പ്രയത്നം ഈ സന്നിഗ്ധ അവസ്ഥ കാരണം ശക്തിപ്പെടുകയില്ല. സാഹചര്യം മറിച്ചായാലും സർവകലാശാലയുടെ പൊതുദിശ വി സി നയിക്കുന്ന ടീമാണ് നിർണയിക്കുന്നത് എന്നതാണ് സർവകലാശാലയിൽ ഓഫീസർ പദവിയിലുള്ള ഏതാണ്ട് എല്ലാവരെയും നിയമിക്കുന്നതിലും നീക്കുന്നതിലും വി സിക്ക് ഒരു റോളുണ്ട്. മിനിസ്റ്റീരിയൽ റാങ്കുകൾ ചിലതൊഴികെ മുഴുവൻ വ്യക്തിഗത ഫയലുകളും വി സി പരിഗണിക്കേണ്ടതായും വരും. തത്പരനായ ഒരു ചീഫ് എക്സിക്യൂട്ടീവിന് വലിയ സംഭാവനകൾ നൽകാൻ സാധിക്കുന്ന സമഗ്രമായ വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പദവിയാണ് അത്. എന്നാൽ അത് പ്രയോജനപ്പെടുത്തേണ്ട മുതിർന്ന ഗവേഷക വിദ്യാർത്ഥികളും പരമ്പരാഗത അധ്യാപക സമൂഹം പോലും അതിനെ സമീപിക്കുന്ന രീതി ഒട്ടൊക്കെ നിരാശപ്പെടുത്തിയിട്ടേ ഉള്ളൂ. ചില നുറുങ്ങുകൾ ഓർത്തെടുക്കാം. വയനാട്ടിൽ പൂക്കോട്ടെ വെറ്റിനറി സർവകലാശാലയുടെ ശ്രമകരമായ സ്ഥാപനകാലം 500 മുതൽ 600 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാംഘട്ട വികസന പദ്ധതികൾ ചർച്ചയ്ക്കെടുത്ത് വിശദമായ ഫിസിക്കൽ പ്ലാനുകളും അക്കാദമിക പരിപാടിയും ആവിഷ്കരിക്കേണ്ട സമയം. ആദ്യ വർഷങ്ങളിൽ പല കാര്യങ്ങൾക്കായി വന്നെത്തുന്ന വിദ്യാർത്ഥികളും മുതിർന്ന അധ്യാപകരും ഒരേ സ്വരത്തിൽ വി സിയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ മത്സരിച്ചത് ക്യാമ്പസിലെ ടോയ്ലറ്റ് സൗകര്യത്തിന്റെ കൊടിയ അഭാവമായിരുന്നു. മണ്ണുത്തിലേത് പ്രസക്തമായ ഒരു വെറ്ററിനറി കോളേജെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമായിരുന്നു വലിയ പ്രശ്നം. പെൺകുട്ടികൾക്ക് ആ വലിയ കലാലയ മന്ദിരത്തിൽ ഉള്ളത് ആകെ ഒരു ടോയ്ലറ്റ് മാത്രം. മാറി മാറി വന്ന പണ്ഡിത പ്രതിഭകളായ ഭരണ പരിചയക്കുറവുള്ള ഡീൻമാർ കേടാക്കുന്ന ടോയ്ലറ്റുകൾ വലിയ താഴിട്ട് പൂട്ടി സർവകലാശാലയ്ക്ക് അറ്റകുറ്റപ്പണിക്കായി നിവേദനം മാത്രം നൽകി പോന്നു. കുറച്ചുകാലം ഇത്തരം ചെറുകിട പ്ലംബിംഗ്, സാനിറ്ററി എഞ്ചിനീയറിംഗ് ജോലികൾ ഞാൻ തന്നെ ഏറ്റെടുക്കുമായിരുന്നു. പിന്നീട് ഫാക്കൽറ്റി അതൊരു സൗകര്യമായി കണ്ട് ടോയ്ലറ്റ് ബ്ലോക്ക് ആയാൽ ഉടൻ വി സി ഓഫീസിൽ വരാൻ തുടങ്ങി. സർ, ടോയ്ലറ്റ് ബ്ലോക്കാണ്, മൂത്രപ്പുര സ്റ്റിക്കിംഗ്. ഒരു പ്ലംബറെ വിളിച്ച് ബ്ലോക്ക് മാറ്റുക എന്ന് ഒരിക്കൽ ഒരു പ്രൊഫസറോട് പറഞ്ഞത് മഹാ അപരാധമായി. സത്യത്തിൽ മൃഗവൈദ്യം പഠിപ്പിച്ചു വന്ന് ഓർക്കാപ്പുറത്ത് സർവകലാശാല ഒക്കെയായി മാറിയപ്പോൾ അവർ ന്യായമായി അവരുടെ ടോയ്ലറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ഓഫീസായാണ് വി സി ഓഫീസിനെ കണ്ടിരുന്നത്. വയറിന്റെ പ്രശ്നം പരിഹരിച്ചിട്ട് മറ്റു കാര്യം എന്നായിരുന്നു നല്ലൊരു പങ്കിന്റെയും ആപ്തവാക്യം. പൊതുസമൂഹത്തിനും നേതൃത്വത്തിനും പോലും വി സിയുടെ നിഷ്ണയ്ക്കോ ഭീഷണത്തിനോ സ്ഥാപനത്തിന്റെയും സമൂഹത്തിന്റെയും മുന്നോട്ടു പോക്കില്ലോ കേരളത്തിൽ പൊതുവെ വലിയ താല്പര്യം ഇല്ലെന്ന് മനസ്സിലായി. ഇത്തരം വി സിമാരുമായി സംസാരിച്ചപ്പോൾ ഇത് ഒറ്റപ്പെട്ട അനുഭവമല്ലെന്നും പിടികിട്ടി. ഒരിക്കൽ ഡോക്ടർ കസ്തൂരിരംഗന്റെ അധ്യക്ഷതയിൽ കേന്ദ്ര പ്ലാനിംഗ് കമ്മീഷനിൽ അടുത്ത 5 വർഷം ശാസ്ത്ര സർവകലാശാലകൾ ഏറ്റെടുക്കേണ്ട അജണ്ട സംബന്ധിച്ച് ഒരു ഉന്നതതല യോഗം സംഘടിപ്പിച്ചു. മൃഗശാസ്ത്ര കാർഷിക മേഖലയെക്കുറിച്ച് ആശയങ്ങൾ നൽകാൻ എന്നോടാണ് പറഞ്ഞത്. യോഗം ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരുന്ന നേരം അത്രയും ഫോണിൽ തൃശൂരിൽ നിന്ന് ഒരു ജനപ്രതി വിളിയോട് വിളി. എന്തോ അത്യാവശ്യമായിരിക്കുമെന്ന് കരുതി പുറത്തിറങ്ങി തിരികെ വിളിച്ചു. ആകെ പുകിലായി. ഹലോ വി സി, ഞാൻ വിളിച്ചതേ, മണ്ണുത്തി ഡെയറി പ്ലാന്റ് ആളെ എടുക്കുന്നുണ്ടോ? ഞാൻ, എനിക്കറിയില്ല, ചോദിച്ചു നോക്കാം. ലേബർ റിക്രൂട്ട്മെന്റ് ഒന്നും വി സി തലത്തിൽ പരിശോധിക്കാറില്ല. നിങ്ങൾക്കറിയില്ലേ നിങ്ങൾ എന്ത് വി സി ആണ്? ഹേ, ഡെയറി പ്ലാന്റിൽ താൽക്കാലിക ലേബർ എടുത്തുകൊണ്ടിരിക്കുക. ആ മൊശകാടൻ പ്ലാന്റ് മാനേജർ ഞാൻ പേര് കൊടുത്തവരെ എടുക്കുന്നില്ല. നിങ്ങൾ ഉടൻ ഇടപെടണം. താനൊക്കെ എന്ത് വൈസ് ചാൻസലറാണ്? വേസ്റ്റ് ആക്രോണോൾസ് കാട്ടിയപ്പോൾ ഞാൻ ഫോൺ കട്ട് ചെയ്തു. എങ്കിലും എന്താണ് പ്ലാന്റിലുണ്ടായ ഭൂകമ്പം എന്ന് വകുപ്പ് മേധാവിയോട് വൈകിട്ട് തിരക്കാതിരുന്നില്ല. ഡയറി പ്ലാന്റിലെ മലത്തേക്കാൾ ദുർഗന്ധമുള്ള ഈച്ചയാർക്കുന്ന സ്ലജ് എന്ന വിഷദ്രാവകം ടാങ്കിൽ നിന്ന് കാലാകാലം നീക്കണം. സ്ഥിരം തൊഴിലാളികൾ അതിന് തയ്യാറാവില്ല. അതുകൊണ്ട് കഷ്ടപ്പെട്ട് അന്യസംസ്ഥാനക്കാരായ രണ്ടാളെ മാനേജർ തിരഞ്ഞു പിടിച്ച് കൊണ്ടുവന്നു. അവർ രണ്ട് ദിവസം ടാങ്ക് ക്ലീൻ ചെയ്യുന്നതാണ് പ്രശ്നം. ജനപ്രീതിയുടെ ആൾക്കാർ ക്ലീൻ ചെയ്യുമെങ്കിലും അവരെ തന്നെ എടുത്തോ? എന്തിന് ടിയാൻ നീരസം സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ. അപ്പോഴാണ് കഥയുടെ കുട്ടൻ ക്ലീനിങ് അന്യസംസ്ഥാനക്കാർ തന്നെ ചെയ്യണം. അത് സ്ഥിര നിയമനം കാത്തിരിക്കുന്ന പ്രതിനിധിയുടെ ശിഗിടികൾക്ക് കാഷ്വൽ ലേബർ കണക്കിൽപ്പെടുത്തണം. ഇതിലൊന്നും ഒരു അത്ഭുതവുമില്ല. നീരസോ നമ്മുടെ നാട് ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ പ്രൊഫസർ കസ്തൂരിരംഗന്റെ മുന്നിൽ ക്ഷണിക്കപ്പെട്ട് വ്യാപൃതൻ ആകേണ്ട നേരം നമ്മുടെ നാട്ടിലെ വിസി കൈകാര്യം ചെയ്യുന്നത് സ്ലജ് ടാങ്ക് വൃത്തിയാക്കേണ്ടത് ആര് എന്ന അതിഗഹനമായ ചോദ്യമാണ്. പദവി മാത്രമല്ല പദവി ഗൃഹീതനെ തടഞ്ഞുവെച്ച് കാര്യം നേടാൻ നമുക്കൊരു മടിയുമില്ല. ആവശ്യക്കാരന് ഔചിത്യം വേണ്ട എന്ന പഴമൊഴി അനർത്ഥം. കാർഷിക സർവകലാശാലയുടെ ചുമതല താൽക്കാലികമായി വന്നപ്പോൾ നമ്മൾ പുതു ദേശീയ വിദ്യാഭ്യാസ നയവും ചതുർവർഷ ഓണേഴ്സ് പരിപാടിയും ഒക്കെയായി ഓണറബിൾ ആയ ഒരു കാലയളവിൽ പ്രവേശിച്ചു കാണും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ സർവകലാശാലയുടെ ഭാവിയിലും പരിപാടിയിലും അല്ല, പരിസര ശുചീകരണത്തിലും മെസ് നടത്തിപ്പിന്റെ ഗുണത്തിലും അളവിലും ഒക്കെയാണ് അവരുടെയും അഭിപ്രായത്തിൽ വി സി ഓഫീസിന് സദാ ശ്രദ്ധ ഉണ്ടാകേണ്ടത്. അക്കാദമിക് നിലവാരം, സർവകലാശാലയുടെ റാങ്ക് ആൻഡ് ബ്രാൻഡിംഗ്, സർവകലാശാല ഗവേഷണത്തിലും ട്രാൻസ്ലേഷൻ റിസർച്ചിലും നിർവഹിക്കേണ്ട നേതൃപരമായ പങ്ക്, ഇതൊന്നും പലർക്കും നിത്യേന വിഷയവീയുന്നില്ല. വളരെ പണ്ട് ശരാശരിക്കാരായ അപേക്ഷക്കാരെ ഒഴിവാക്കാൻ തിരുവിതാംകൂർ സർവകലാശാല പ്രിൻസിന്റിനെ ഏതോ ഒരു ആൽബർട്ട് ഐൻസ്റ്റീന്റെ സേവനം വിസിക്കായി കിട്ടുമോ എന്ന് ചോദിച്ചത്രേ. ആ കസേരയിൽ താനൊക്കെയാണ് ഇപ്പോൾ എന്ന് വ്യാംഗ്യം പറഞ്ഞ അധ്യാപകനോട് ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു. ഐൻസ്റ്റീൻ ഒരുവേള ആ പദവി സ്വീകരിച്ചിരുന്നു എങ്കിൽ ഒരാഴ്ച തികച്ച് തിരുവിതാംകൂർ സർവകലാശാലയെ നയിക്കുമായിരുന്നു. ഒന്നാമത് ടിയാന് ജർമ്മനും കുറച്ച് ഇംഗ്ലീഷുമേ അറിവുള്ളൂ, നിങ്ങൾ തമ്മിൽ ഏത് ഭാഷ പേച്ചും, പിന്നെ മൂപ്പ തിയറിറ്റിക്കൽ ഫിസിക്കൽ ഒരു കെയർ പേപ്പറും ായി ഇരുന്ന് പകലന്തിയോളം കുത്തിക്കുറിക്കുകയോ വൈകി അല്പം നടക്കാൻ പോകും. അത്താഴ സമയത്ത് വയലിൻ വിദഗ്ധ മായി വായിക്കും. ചിലപ്പോൾ സർവകലാശാലയിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴി തന്നെ ആൾ മറന്നുപോകും. ഒരിക്കൽ വഴി കുഴഞ്ഞ് ഒരു വീട്ടിൽ തെറ്റിക്കയറിയ ഐൻസ്റ്റീനോട് ആളെ അറിയാതെ പ്രിൻസ്റ്റണിലെ ഒരു വീട്ടമ്മ ഐൻസ്റ്റീനെ വിളിച്ചു തിരികെ കൂടെ എന്ന് ചോദിച്ചു. പ്രശ്നം ഞാൻ തന്നെയാണ് ഐൻസ്റ്റീൻ എന്നായിരുന്നു മറുപടി. മറവിക്കാരനായ ഈ വിശ്വപ്രതിഭയുടെ മുന്നിലാണ് കോളേജ് ബസ് പഞ്ചറായി, കക്കൂസ് ലൈൻ ബ്ലോക്കായി, മിസ്സിംഗ് കോഴിക്കാലിന് അടിപിടി, ഇംഗുല്യ സിന്ദാബാദ്, ഐൻസ്റ്റീൻ മൂരാച്ചി, പിന്നെ നിന്നെ കണ്ടോളാം എന്നൊക്കെ നമ്മുടെ സർവകലാശാലയിലെ വിപ്ലവകാരികൾ ചെന്ന് ബുദ്ധിമുട്ടിക്കാൻ പോകുന്നത്. അധ്യാപകനോട് ഞാൻ പറഞ്ഞു, താങ്കൾക്കൊക്കെ ഞാൻ പോലും വളരെ അധികമാണ്. നമുക്ക് ഐൻസ്റ്റീനെ ഉപദ്രവിച്ച് അയാളിലെ ശാസ്ത്രജ്ഞനെ നശിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മറുപടി ഉണ്ടായില്ല എന്ന് ആ വിധം ആ വിധി വൈപരീതത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഏറ്റവും ഒടുവിൽ ഇത്തരം നിവേദക സംഘങ്ങളോട് അന്യേന്ദ്രിയത്തിന്റെ ഏത് അറ്റമാണ് താങ്കളെ ഇന്നും ശല്യം ചെയ്യുന്നത് എന്നാണ് മുഖവരെ ഇല്ലാതെ ഞാൻ ചോദിച്ചു പോന്നിരുന്നത്. പ്രശ്നം നമ്മുടെ സർവകലാശാലകളിൽ ചിന്തയും സ്വാതന്ത്ര്യ ബുദ്ധിയും ഏറെ മരവിച്ചു പോയി എന്നത് തന്നെയാണ്. സർവകലാശാല സമൂഹം കേവല അന്നകാംക്ഷികളായ ആൾക്കൂട്ടങ്ങളായി മാറിപ്പോയി. ഐൻസ്റ്റീന് പോലും എളുപ്പം കഴിയുന്നതല്ല. അന്യേന്ദ്രിയത്തിന്റെ രണ്ടറ്റങ്ങളെ സംബന്ധിച്ചുള്ള വാകുലതകൾ മാറാത്ത ഉന്നത കലാലയത്തെ സർവദേശീയമായി മത്സരാക്ഷമ ആക്കുക എന്നത് ഒടുവിലത്തെ ഒരവസരമാണ്. ദേശീയമായി മുന്നേറാൻ ഇന്ന് പൊതു സർവകലാശാലകളുടെ മുന്നിലുള്ള എന്നും തോന്നുന്നു. ഏറ്റവും വേഗം സർവകലാശാലകൾക്ക് നേതൃപരമായ തുടർച്ചയും സീനിയർ അക്കാഡമിക് എക്സിക്യൂട്ടീവ് ടീമും ഉണ്ടായില്ലെങ്കിൽ പ്രതിസന്ധി ആവും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തുടർന്നും ഉണ്ടാവുക.